إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودنا لك الله تعالى سوشيشم أنسرشم جيبكم أنني نغليم ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കളും അനിയന്മാരും സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയമാണ്. അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യയന വർഷം തുടങ്ങുന്ന സമയമാണ്. പല രക്ഷിതാക്കളും സ്കൂളിൽ പറഞ്ഞേക്കുന്നത് തന്നെ പേടിച്ചുകൊണ്ടാണ്. കഴിച്ച് കിടക്കാനും വയ്യ, മദ്യപിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത്. നമുക്ക് കുറെ ഭംഗിവാക്കുകൾ പറയാം. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭൗതികമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സുഖമുണ്ട്. പക്ഷേ ദീനിന് സ്ഥാനം കൊടുക്കുന്ന, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സിൽ പേടിയാണ്. അങ്ങനെയുള്ള ഫലങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നേരെ കണ്ണടിച്ചിട്ട് കാര്യമില്ല, മറിച്ച് ഒരു പരിഹാരമാണ് മുമ്പിനായ ഒരു മനുഷ്യൻ അന്വേഷിക്കേണ്ടത്. നമ്മുടെ മക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു നിഅമത്തും അതേസമയം തന്നെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്തുമാണ്. ഈ രണ്ട് രീതിയിലാണ് മക്കളെ കുറിച്ച് ഖുർആനും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുൽ ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്, ഭംഗിയാണ് മക്കളും അതുപോലെ സമ്പത്ത്. ദുനിയാവിനെ അല്ലാഹു ചുരുക്കി ഭൗതിക സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ മാർജിനിൽ, അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അതിന്റെ അഭാവത്തിൽ യാതൊരു വിലയുമില്ലാത്തതുമായ നിസ്സാരമായ കാര്യങ്ങൾ മാത്രം. അടിസ്ഥാനപരമായി ഭൗതിക സുഖങ്ങൾ, ദീനല്ല. ഭൗതിക ജീവിതം എന്ന് പറയുന്നത് മക്കളും സമ്പത്തുമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്നത് ഇത് രണ്ടുമല്ല, അത് ബാഖിയാത്തു സ്വാലിഹാത്തായിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്, ദിക്റാണ്, ഇബാദത്താണ്. അപ്പൊ ഭൗതികമായ ജീവിതത്തിന്റെ അലങ്കാരം, അതിൽ ഏറ്റവും ഭംഗിയുള്ള നിഅമത്ത്, അത് അൽമാലു വൽ ബനൂൻ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇനി ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, പരലോകത്ത് നമുക്ക് ഒരു ഉപകാരമുള്ള സംഗതിയാണ് മക്കൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ പ്രവൃത്തിയും അവസാനിച്ചു. പിന്നീട് അവന് സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒന്നും പിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നീട് അവൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഖബറിൽ. വിശ്വാസം പറഞ്ഞതായി നമുക്കറിയാം, ഈ ഖബറാളി തിരിച്ചു വരികയാണെങ്കിൽ രണ്ടറക്ക നമസ്കാരമായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കാനേ സാധിക്കുകയുള്ളൂ, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നേരെ കുറച്ച് ഉപകാരം കിട്ടും മൂന്ന് മാർഗങ്ങളിലൂടെ. ഏതൊക്കെയാണ് മൂന്ന് മാർഗങ്ങൾ? നിലനിൽക്കുന്ന സദഖ, ജീവിതകാലത്ത് ചെയ്തു വെക്കുകയും മരണത്തിന് ശേഷവും ജനങ്ങൾക്ക് ഉപകാരം കിട്ടുകയും ചെയ്യുന്ന ഒരു ധർമ്മം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന അൽമ്, അവൻ പഠിപ്പിച്ച അൽമ്, എഴുതിയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവൻ വളർത്തി കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ നിലനിൽക്കുന്ന അൽമ്. അതുപോലെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം, സ്വാലിഹായി വളർത്തിക്കൊണ്ടുവന്ന മകൻ, അവന്റെ ദുആ കൊണ്ട് ഉപകാരമുണ്ടാകും. അപ്പൊ നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതുപോലെ തന്നെ നാളെ ഖബറിലും പരലോകത്തും ഉപകാരം കിട്ടുന്ന സംഗതിയാണ് സ്വാലിഹായ മക്കൾ. ഇതാണ് മക്കളെ കുറിച്ച് ഒന്നാമത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യം. വലിയൊരു നിഅമത്താണ് അള്ളാഹുവിന്റെ, ഭൗതികമായും ആത്മീയമായും. രണ്ടാമതായി ഇതൊരു അമാനത്താണ്. അമാനത്ത് നിറവേറ്റുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, മല്ല അമാനത്തു ലഹു ലാ ഈമാനല, ആർക്കാണോ അമാനത്തില്ലാത്തത് അവന് വിശ്വാസമില്ല, അവന് ഈമാനില്ല, അവന്റെ ഈമാൻ ഉറപ്പുള്ളതല്ല, പൂർണ്ണതയുള്ളതല്ല. അള്ളാഹു തആല നമ്മെ ഏൽപ്പിക്കുകയും നാളെ അതിനെക്കുറിച്ച് അവൻ ഗൗരവമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അമാനത്ത് അള്ളാഹുവിനുള്ള ഇബാദത്ത് ആണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഏറ്റെടുത്തവനാണ് മനുഷ്യൻ. അതാണ് ഏറ്റവും വലിയ അമാനത്ത്. ഇന്ന അറദ്ന അമാനത്ത അല സമാവാതി വൽ അർദി വൽ ജിബാൽ, ആകാശങ്ങളെ ഇത്ര വലിയ വിശാലമായ ഉറപ്പുള്ള, സബ്ൻ ശിദാദ നല്ല ഉറപ്പുള്ള ഏഴാകാശങ്ങൾ അള്ളാഹു പറഞ്ഞു. ആ ആകാശങ്ങൾ, ഇത്രയും ശക്തമായ വിശാലമായ ഭൂമി, അതുപോലെ പർവ്വതങ്ങൾ, ഇവരൊക്കെ فابين ان يحملنها واشفقنا منها فيرجى نرسكيان ഉണ്ടായി. وحملها الانسان മനുഷ്യനെ ഏറ്റെടുത്തു. انه كان ظلوما جهولا അവൻ അക്രമിയെ വിട്ടിമാകുന്നു. സ്വന്തത്തോട് അക്രമം ചെയ്തു. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് നിറവേറ്റാൻ ശ്രമിക്കുന്നില്ല. അമാനത്ത് എന്ന് പറയുന്നത് അള്ളാഹു തആല ഗൗരവമായി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹു തആല പറയുകയുണ്ടായി, ഇന്ന അല്ലാഹു യഅമുറുക്കും അൻ തുഅദ്ദു അമാനത്ത് ഇലാ അഹ്ലിഹ. അള്ളാഹു ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യർ പരസ്പരം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അത് വീട്ടിയില്ലെങ്കിൽ ഗൗരവമായി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അമാനത്ത് എന്ന് പറയും. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള അമാനത്ത് അതാതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനു അല്ലാഹ വറസൂല വതഖൂനു അമാനാതികും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തുകൾ പരസ്പരം വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതികൾ, അതിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നാട്ടിലും ജനങ്ങൾ വളരെ മോശമായിട്ടാണ് കാണുക. ഒരാളൊരു സംഗതി വിലപിടിപ്പുള്ള ഒരു വസ്തു ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നിട്ട് അവനത് നിഷേധിച്ചാൽ, തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, അവനൊരു വഞ്ചകനും നിലയും വിലയുമില്ലാത്തവരുമായിട്ടേ ആളുകൾ കാണുകയുള്ളൂ. എന്നാൽ അള്ളാഹു തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമാനത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മക്കൾ എന്നുള്ള അമാനത്ത് നമ്മൾ നിറവേറ്റുക? അതിനെ ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്? അള്ളാഹു തആലക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അള്ളാഹു നമുക്ക് അവരെ ഏൽപ്പിച്ചു തന്നത് മുസ്ലിമായിക്കൊണ്ടാണ്, ശുദ്ധമായ പ്രകൃതത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ശുദ്ധമായ പ്രകൃതി, ശുദ്ധമായ സ്വഭാവത്തോടുകൂടി ആണ് അള്ളാഹു തആല ഓരോ കുട്ടിയെയും സൃഷ്ടിക്കുന്നത്. ഫഅബവാഹു യുമജ്ജിസാനിഹി എന്നിട്ട് അവന്റെ മാതാപിതാക്കളാണ് അവന് ജൂതനും ക്രിസ്ത്യാനിയും മജൂസിയുമാക്കി മാറ്റുന്നത്. റബ്ബിനെ അറിയുന്ന, റബ്ബിനെ അനുസരിക്കാനും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള താല്പര്യമുള്ള ശുദ്ധമായ ഒരു മനസ്സോടെയാണ്, പുത്രത്തോടെയാണ് അള്ളാഹു തആല ഓരോ കുട്ടിയെയും സൃഷ്ടിക്കുന്നത്. അവന് പിന്നെ എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ അതിന്റെ ഉത്തരവാദി ഗവാഹു അവന്റെ മാതാപിതാക്കളാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അള്ളാഹു തആല ജനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതം അതാകുന്നു ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അള്ളാഹു തആല എങ്ങനെയാണോ സൃഷ്ടിച്ചത് അവരെ, അതേ രൂപത്തിൽ അവരെ ഈ ഭൂമിയിൽ ഉട്ടേച്ചു പോകണം. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം, അതാണ് ഈ വിഷയത്തിലുള്ള അമാനത്ത്. അവർ നരകത്തിലേക്ക് പോകുന്ന രൂപത്തിൽ അവരെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ല. അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും അഥവാ ഭാര്യമാരെയും മക്കളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? കല്ല് എത്ര തികത്തിച്ചാലും ദുനിയാവിൽ നമുക്ക് കരിച്ചു കളയാൻ സാധിക്കാത്ത സാധനമാണ്. ആ കല്ലായിരിക്കും നരകത്തിന്റെ വിറക്. വിറക് നമ്മുടെ ദുനിയാവിൽ തീയിൽ കത്തി എളുപ്പത്തിൽ കത്തി ജ്വലിക്കുന്നത് പോലെ ഈ കല്ലുകൾ പാറകൾ കത്തുന്ന നരകമാണ്. അതുപോലെ തന്നെ പാപികളായ മനുഷ്യരും ആണ് ഈ നരകത്തിനുള്ള ഇന്ധനം. അലിഹ മലായിക, ആ നരകത്തിന്റെ ചുറ്റും മലക്കുകളുണ്ട്. അത് എല്ലാം ഷിദാർ, വളരെ പരിശ സ്വഭാവമുള്ള മലക്കുകൾ. എന്തൊക്കെ ഭീകരമായ കടുത്ത ശിക്ഷകൾ അള്ളാഹു അവരോട് കൽപ്പിച്ചാലും അതുപോലെ അവരെ നടപ്പിലാക്കും, അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. അടൂനമായി ഉമറും കൽപ്പിക്കപ്പെടുന്നത് അനുസരിക്കുന്നവരാണ്. യാതൊരു കരുണയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നരകത്തിൽ സ്വന്തം മക്കൾ കൊണ്ടുപോയി ഇടരുത്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഭൗതിക ജീവിതത്തിൽ ദുനിയാവിൽ നമ്മുടെ മകൻ എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ടു, നമ്മുടെ കയ്യിലുള്ള ഒരു തുക, ഒരു സംഖ്യ, അത് കൊടുത്താൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അത് ചെയ്യാത്തതിന്റെ ഫലമായി അവനൊരു അഞ്ചു മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ അവനുണ്ടായി. ആളുകൾ ഈ രക്ഷിതാവിനെ കുറിച്ച് എന്ത് പറയും? ഈ വാപ്പാനെ കുറിച്ച് ആളുകൾ എന്ത് പറയും? അങ്ങനെ ഏതെങ്കിലും വാപ്പ ചെയ്യുമോ, മക്കളെ കൈയൊഴിയുമോ? എന്നാൽ ഇതിനേക്കാൾ വളരെ എത്രയോ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത ഇരട്ടി ഇരട്ടി ക്രൂരതയാണ് സ്വന്തം മക്കളെ ഇസ്ലാമികമായ തർബിയത്ത് കൊടുക്കുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുകയുണ്ടായി, അക്തറു ഫസാദിൽ അബ്നാ, മക്കൾ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും മിൻ ഖബലിൽ ആബാ, അവരുടെ പിതാക്കന്മാരുടെ വകയാണ്. ഒരു തന്മാടി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തന്മാടിയായിരിക്കും അവന്റെ ഉപ്പ എന്ന് ഉറപ്പിക്കാം. മിക്കവാറും ഇതിന് അപവാദങ്ങളുണ്ടാകും. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകനുണ്ട്, അതുപോലെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുണ്ട്, അതൊക്കെ അറിയപ്പെട്ടതാണ്. പക്ഷെ മുക്കൈം അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കളുടെ നാശത്തിൽ മഹാഭൂരിപക്ഷം കേസിലും ഉത്തരവാദി മിൻകബിൽ ആബാ, അവരുടെ ഉപ്പമാരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നായിരിക്കും. എങ്ങനെയാണ് അവരിൽ നിന്ന് ഈ ഫസാദ് ഉണ്ടാകുന്നത്? മിൻ ഇഹ്മാലിഹിം ലഹും, അവരിവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വതർകി തഅലീമിഹിം ഫറായിദ ദീനി വസുനന, ദീനിന്റെ ബാധ്യതകൾ, ദീനിന്റെ പൂർണ്ണതയാകുന്ന സുന്നത്തുകൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ കാണിക്കുന്ന വീഴ്ച, സഫത്തുൽ മൗലൂദ്, സഫത്തുൽ മൗലൂദ് എന്ന് പറയുന്നത് അദ്ദേഹം മക്കളെ വളർത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയ കിതാബാണ്. അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അധികം കേസുകളിലും അധികം മക്കളുടെയും ഫസാദ് ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതി, ഇങ്ങനെയുള്ള വലിയ ഒരു വഞ്ചകൻ, ഇങ്ങനെയുള്ള വലിയ ഒരു അമാനത്തിൽ വീഴ്ച വരുത്തിയ ദുഷ്ടൻ ആകാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഇതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ സാധാരണ ഒരു മദ്രസയിൽ മക്കളെ കൊണ്ടുപോയി ആക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ഒരു ഭാഗം അവിടുത്തെ ഉസ്താദന്മാർ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നിലക്കും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്ത, ദീനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥാപനങ്ങളിലാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. അവരുടെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ അമാനത്തുകൾ വഞ്ചന കാണിച്ചാൽ അത് അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചതുപോലെയാണ്. അള്ളാഹുവും റസൂലും ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് മക്കളുടെ വിഷയത്തിലുള്ള ഉത്തരവാദിത്തം. അതിലൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ നന്നാക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോഴുള്ള ദുആയായി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ജന്നിബ്നി ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്നാ, അള്ളാഹുവേ ഞങ്ങളെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങൾക്ക് നീ നൽകുന്ന റിസ്ക്, ഈ സന്താനം, അതിനെയും നിങ്ങൾ അതിനെയും നീ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവർക്ക് ആ ബന്ധത്തിലൂടെ സന്താനം ഉണ്ടായാൽ അതിന് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? ഈ മക്ക എന്ന് പറയുന്ന മരുഭൂമി ഇതിന് നിർഭയത്വമുള്ള സമൃദ്ധമായ ഒരു നാടാക്കി മാറ്റണം. എന്നെയും എന്റെ മക്കളെയും നീ കാത്തുരക്ഷിക്കണം. എന്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം? ഇവിടെ മരുഭൂമിയാണ്. ക്ഷാമത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, വരൾച്ചയിൽ നിന്നും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാവുന്ന വിഷജി ജന്തുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണം എന്നല്ല. ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ചെറുതും വലുതുമായ ശിർക്കിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാത്തുരക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഞാൻ പ്രാർത്ഥിച്ചത്? അദ്ദേഹം അബുൽ അംബിയ, ഇമാമുൽ ഹുനഫ, മുഹജിരീങ്ങളുടെ നേതാവാണ്. അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ബിംബാരാധനയിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം? ശിർക്ക് എന്ന് പറഞ്ഞത് പല രൂപത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്ക് എന്ന് പറയുന്നത് അത് ഒരു കറുത്ത പാറയിലൂടെ കറുത്ത ഒരു ഉറുമ്പ് ഇരുട്ടുള്ള രാത്രിയിൽ അരിച്ചു വരുന്നതിനേക്കാൾ, അതിനേക്കാൾ ഗോപ്യമായി, അതിനേക്കാൾ രഹസ്യമായി ശിർക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് അരിച്ചു കയറും എന്ന് ഞാൻ സ്വാസനം പഠിപ്പിക്കും. അതിന്റെ തുടക്കം റിയാ ആണ്. അതുപോലെ തന്നെ വലിയ ശിർക്കിനോട് മനസ്സിൽ ഉറപ്പില്ലാത്ത ശിർക്കുപരമായിട്ടുള്ള വാക്കുകൾ വായകൊണ്ട് പറയുന്നത് ഇതൊക്കെ ചെറിയ ശിർക്ക് എന്ന ഇനത്തിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ശിർക്കും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് ഈ ആയത്ത് പറഞ്ഞതിനു ശേഷം മഹാന്മാരായ സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്രാഹിം അത്തൈമി റഹിമഹുള്ള പറയുകയുണ്ട്, ഇബ്രാഹിം ഇബ്രാഹിം ഇങ്ങനെ പേടിച്ചുവെങ്കിൽ പിന്നീട് ആർക്കാണ് നിർഭയരായിരിക്കാൻ സാധിക്കുക? നമ്മുടെ മക്കൾ ശിർക്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്, ശിർക്കിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ശരിയായ ഇസ്ലാമികമായ തെറപ്പിയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം കരിമത്ത് തോഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം ബാത്തിലാണ് എന്നുള്ള വിശ്വാസം. നിങ്ങൾക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം, അതിന്റെ ശരിയും തന്നെ ഞാൻ നോക്കുന്നില്ല. ഇതൊക്കെ ശിർക്കിന്റെ ഒരു രൂപം മാത്രമാണ് ഇങ്ങനെയുള്ള നിലപാട്. അതുകൊണ്ട് പൂർണ്ണമായ തോഹീദ്, അള്ളാഹുവിനുള്ള അചഞ്ചലമായ ഈമാൻ, ഇത് എനിക്കും എന്റെ മക്കൾക്കും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയ്യത്തി, എന്റെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം എന്റെ മക്കളെയും. എന്താണ് മുഖീമസ്സല എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു സ്ഥലത്തും നിങ്ങൾ നമസ്കരിക്കൂ, സൊല്ലു എന്നൊരു വാക്കില്ല. എല്ലാ സ്ഥലത്തും മുഖീമുസ്സല, മുഖീമിസ്സല, അഖീമുസ്സല ഇങ്ങനെയുള്ള വാക്കുകളാണ്. എന്താണ് യഥാമത്ത് സ്വല എന്ന് പറഞ്ഞാൽ? നമസ്കാരം അതിന്റെ ഷർത്തുകളോടെ, അതിന്റെ സമയത്ത് ജമാഅത്തായി, അതിന്റെ വാജിബുകൾ പാലിച്ച്, സുന്നത്തുകൾ പാലിച്ച് പൂർണ്ണമായുമുള്ള നമസ്കാരം, അതാണ് യഥാമത്ത് സ്വല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നമസ്കാരക്കാരനാക്കണം എന്നെയും എന്റെ മക്കളെയും. ഇന്ന് നമ്മുടെ എത്ര എത്ര മക്കളെയാണ് നമുക്ക് നമസ്കാരം ഉപേക്ഷിച്ചവരായി കാണാൻ സാധിക്കുന്നത്? എന്ന സ്വഭാവം പറഞ്ഞത് എന്താണ്? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ നമുക്കും അവർക്കും ഇടയിലുള്ള മറ നമസ്കാരമാണ്. അതാരാണ് ഉപേക്ഷിച്ചത്? അവൻ കാഫിറായിരിക്കുന്നു, അവൻ പിന്നെ മുസ്ലിമല്ല. ഈ അവസ്ഥയിലുള്ള എത്ര എത്ര മക്കളാണ് തൗഹീദുള്ള തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന നമസ്കാരം പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ വലിയ നേതാക്കന്മാരുടെ വീടുകളിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതിന്റെ ഒരു കാരണം അള്ളാഹുവിന്റെ കയ്യിലാണ് വിധി. പക്ഷേ അതിൽ ഉണ്ടായിരിക്കാവുന്ന സാധ്യതയുള്ള ഒരു കാരണം ദുആയുടെ വിഷയത്തിൽ വരുന്ന വീഴ്ചയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തിയും മിൻ ദുർരിയത്തി, നമസ്കാരം നിലനിർത്തുന്നവനാക്കണം എന്നെയും എന്റെ മക്കളെയും എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി കാണാം. ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് കീഴൊതുങ്ങുന്നവരായ പരിപൂർണരായ മുസ്ലിങ്ങളാക്കി മാറ്റണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരാൾ, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല അർത്ഥം. അത് ഇസ്ലാമിന്റെ സ്റ്റെപ്പാണ്, ഒന്നാമത്തെ പടവ്, ഇസ്ലാമിലേക്ക് കയറാനുള്ള ഒന്നാമത്തെ വാതിൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഇസ്ലാം എന്താണ്? മുസ്ലിം പഠിപ്പിക്കുകയുണ്ടായി. മറ്റെല്ലാ മുസ്ലിങ്ങളും അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ഉപദ്രവം ഏൽക്കാതെ രക്ഷപ്പെട്ടവനാണ് പൂർണ്ണനായ മുസ്ലിം. അപ്പൊ ഒന്നാമത്തെ ഈ പടി മുതൽ ഏറ്റവും ഉത്തമമായ ഇസ്ലാമിന്റെ ഈ അവസ്ഥ വരെ ഇസ്ലാമിൽ തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ തലയിടാത്തവനാണ് മുസ്ലിം. ഇതൊക്കെ ഇസ്ലാമിന്റെ പൂർണ്ണതയാണ്. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള പൂർണ്ണതയുള്ള മുസ്ലിങ്ങളാക്കണം. ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് തനിക്കും തന്റെ സന്തതി പരമ്പരകൾക്കും വേണം. ആ ദുആയുടെ ബറക്കത്ത് നിങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ തലമുറയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര ഇന്നും മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി ലോകത്ത് കണ്ണിയേറ്റ് പോകാതെ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ പഴിച്ചതുപോലെയാണ് എന്റെ മകനും പഴിച്ചത്. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലോ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി നിലനിർത്തുക. അടുത്ത കാലത്തായി മരണപ്പെട്ട ഒരു ആലിം അബ്ദുള്ള ഖുദൈനി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം വായിക്കാനിടയിൽ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നതാണ്, ഉപ്പ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ഉപദേശിക്കുന്നു, ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഉപ്പ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു സുജൂദിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒഴിവാക്കിയതിന് ഓർമ്മയില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. ഇത് വലിയ ഒരുമാക്കളാണ്, അവർക്ക് നമ്മളെക്കാളും ഉറപ്പുണ്ട് മക്കളുടെ കാര്യത്തിൽ. എന്നിട്ട് അമ്പിയാക്കളും ഈ ഒരുമാക്കളും ഒക്കെ ചെയ്ത കാര്യമാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നിർബന്ധമായും ഒരു ശീലമാക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ പറയുന്ന മഹാന്മാരൊക്കെ ജീവിച്ചിരുന്നതിലും എത്രയോ വിഷമകരമായിട്ടുള്ള, എത്രയോ പ്രതിസന്ധികൾ നിറഞ്ഞ, എത്രയോ ദലാലത്തിന്റെ സാഹചര്യങ്ങളുള്ള കാലത്തും നാട്ടിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെക്കാളും ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹുവിന്റെ കാവലിനും സംരക്ഷണത്തിനും. ഈ കാര്യം മറന്നുപോകാതിരിക്കുക. രണ്ടാമതായി, മക്കളെ വളർത്തുമ്പോൾ അവർ മുസ്ലിങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി മരിക്കാൻ സഹായമാകുന്ന കാര്യം അവരോട് നമ്മൾ കരുണ കാണിക്കണം, റഹ്മത്ത് കാണിക്കണം. ലൈസ മിന്ന മൻ ലം യർഹം സഗീറാന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മൻ ലം യർഹം സഗീറാന വയുവക്കർ കബീറാന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്തവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ അവർ ഇസ്ലാമിന്റെ പുറത്തായി കാഫിറായി എന്നല്ല, വലിയൊരു അപരാധമാണ്. ഒരു മുസ്ലിമിന് ഒരു നിലക്കും യോജിക്കാത്ത സ്വഭാവമാണ് ചെറിയ മക്കളോട് പരുഷമായി പെരുമാറുക എന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ അവർക്കും തങ്ങൾക്കും ഇടയിലുള്ള ബന്ധം, അത് മാതാപിതാക്കൾ അവരുടെ ഈ പരുഷമായ പെരുമാറ്റത്തിലൂടെ മുറിച്ചു കളയും. പിന്നെ ഈ ഉമ്മയും ഉപ്പയും ചെയ്യുന്നതിനെതിരായിരിക്കും ഈ മക്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങളൊക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ബന്ധങ്ങൾ മറ്റു വഴിക്ക് പോവുകയും അവർ പൂർണ്ണമായും പഠിച്ചു പോകുന്നത് അവസാനം തലയിൽ കൈവച്ച് ഈ വാക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. അത് നമ്മളിത്ര കാണുന്നുണ്ട്. പിന്നെ ഈ മകനെ കൊണ്ട് അവനെ ചികിത്സിക്കാൻ കൊണ്ടുനടക്കലായിരിക്കും വയസ്സുകാലത്ത് ഈ വാപ്പാന്റെ ജോലി. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകേണ്ട ഒരു കാരണം അവർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സഹാബി വന്നു, അഖ്റാ ബിൻ ഹാബിസ് എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം വന്നപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിൽ ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോനെ എടുത്ത് ഉമ്മ വെച്ചു. ഇത് കണ്ട് അഖ്റാ ബിൻ ഹാബിസ് എന്ന ഈ സഹാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെ ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല. ഇദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്, മൻ ലാ യർഹം ലാ യുർഹം, ആരാണോ കരുണ കാണിക്കാത്തത് അവരോട് അള്ളാഹും കരുണ കാണിക്കുകയില്ല, അവനോട് മറ്റുള്ളവരും കരുണ കാണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. അപ്പോഴിങ്ങനെ അത്ര ബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ക്രൂരനായ വ്യക്തിയായിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതുപോലെയുള്ള എത്രയോ അത്ര ബിൻ ഹാബിസ് അതിനേക്കാൾ മോശമായ സ്വഭാവമുള്ളവർ, അദ്ദേഹം മോശമായ സ്വഭാവമുള്ള ഒരാളാണ് എന്നല്ല, ഈ വിഷയത്തിൽ അദ്ദേഹം ചെയ്ത ഈ പ്രതികരണം അതിനേക്കാൾ മോശമായ രൂപത്തിൽ ജീവിക്കുന്ന എത്രയോ ക്രൂരന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ
അവർക്ക് ഒരു ചെറിയ പ്രായമായ ആ കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടം പോലെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന കാലത്ത് നല്ല രീതിയിൽ നമ്മൾ അവരെ കളിപ്പിക്കും, നമുക്കൊരു ആസ്വാദനമായ. പിന്നീട് അവർക്ക് സ്നേഹം ആവശ്യമുള്ള പ്രായത്തിൽ തന്റെ ഉപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, തന്നെ ഒന്ന് ശരീരത്തിലൊന്ന് തലോടിയിരുന്നെങ്കിൽ എന്നാ മക്കൾ ആഗ്രഹിക്കുന്ന പ്രായത്ത്, ആ കാലത്ത് അവരോട് വളരെ ക്രൂരമായി പരുഷമായി മുഖം മാത്രം കാണിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ മറ്റുള്ള ജനങ്ങളുടെ കൂട്ടുകാരെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒക്കെ കാണുമ്പോൾ മനോഹരമായി പുഞ്ചി സമ്മാനിക്കുന്ന പിതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള പെരുമാറ്റം ഈ ബന്ധത്തിൽ നിന്ന് ആ കുട്ടികൾ അടർത്തി മാറ്റുകയും അവരെ വഴിപഠിപ്പിക്കുന്ന മറ്റുള്ള ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് മക്കൾ വഴിപഠിച്ചു പോകാനുള്ള ഒരു കാരണം. അതുകൊണ്ട് മക്കളോട് റഹ്മത്ത് കാണിക്കുക. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എത്രമാത്രം റഹ്മത്തുള്ള ആളായിരുന്നു നമുക്കറിയാം. വെച്ച നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് പേരക്കുട്ടി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ കയറി ഇരിക്കുകയും അങ്ങനെ സുജൂദ് നിർമ്മിപ്പിക്കുകയും ചെയ്തു. ആ കുട്ടിയെ ഇറക്കി വെച്ച് സുജൂദ് നിർണയിക്കാൻ കഴിയാനിട്ടല്ല, നേരെ മറിച്ച് അവന് വിഷമമാകരുതെന്ന് കരുതി അങ്ങനെ ഇരുന്നു. ഉലമാക്കളെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ആ കുട്ടി ഇത്രമാത്രം സഹാബത്ത് നിന്ന് നമസ്കരിക്കുന്ന സദസ്സിൽ ആ പള്ളിയിൽ കയറി വന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഇമാമിന്റെ പിരടിയിൽ കയറി ഇരിക്കാൻ ആ കുട്ടിക്ക് ധൈര്യം വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇതുപോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കുട്ടികളെ മുതുകിൽ വെച്ച് കളിപ്പിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ വരികയില്ല. കാരണം പള്ളിയിൽ ഒരു ഹൈബത്തുള്ള ഗാംഭീര്യമുള്ള പള്ളിയാണത്. അവിടെ വന്നിങ്ങനെ ചെയ്യാൻ ആ കുട്ടിക്ക് ധൈര്യം വന്നെങ്കിൽ നബിസല്ലല്ലാഹു പതിവായി കുട്ടിയെ ഇങ്ങനെ മുതുകിൽ വെച്ച് കളിപ്പിച്ചിരിക്കാം എന്ന് പറഞ്ഞതായി കാണാൻ സാധിച്ചു. അതുപോലെ നിരവധി നിരവധി സംഭവം ഉസ്താദിനെ പറയുന്നു, ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കും, പക്ഷേ നമസ്കാരത്തിൽ പിറകിലൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുട്ടിക്കും അതിന്റെ ഉമ്മാക്കും വിഷമം ഉണ്ടാകരുതെന്ന് കരുതി നമസ്കാരം ഞാൻ ചുരുക്കാറുണ്ട് എന്ന് അവർ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു റഹ്മത്ത് നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അവരും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അത് നിലനിൽക്കും. അത് നിലനിന്നാൽ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കും, അങ്ങനെ അവരുടെ ദീൻ സുരക്ഷിതമാകും. അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടേക്ക് അവർ തിരിഞ്ഞു പോവുകയായിരിക്കും ഫലം. അതിനുപക്ഷെ അവരെ ചെന്ന് എത്തിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത തെറ്റുകളുടെ ലോകത്തായിരിക്കും. ഇത് നമ്മൾ ഓർമ്മയിൽ വെക്കുക. നമ്മുടെ മക്കളോട് റഹ്മത്തോടുകൂടി പെരുമാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെയും സഹോദരങ്ങളെയും അവരുടെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ് വസ്സലാത്തു വസ്സലാമു على سيد الانبياء وامام الاصفياء محمد وعلى اله واصحابه اجمعين اما بعد സഹോദരങ്ങൾ മക്കളെ ഇസ്ലാമികമായ തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടത് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണെന്ന് പറയുകയുണ്ടായി. അതിന്റെ മാർഗങ്ങളായി വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ കരീനാണ് കൽബുള്ളത്. ഈ കൽബിനെ മാറ്റിമറിക്കുന്നവൻ അല്ലാഹു തആലയാണ്. അത് അവൻ മാറ്റിമറിക്കും. നമ്മൾ അവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ആ വിഷയം നമ്മൾ അവഗണിച്ചാൽ അതിന്റെ നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാവുക. പല ആളുകളും ഇതിന് വ്യത്യസ്തമായി മക്കൾക്കെതിരായി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്രു അലാ അൻഫുസിക്കും വലാ തദ്രു അലാ ഔലാദിക്കും വലാ തദ്രു അലാ അംവാലിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരായി, മക്കൾക്കെതിരായി, സ്വത്തിനെതിരായി പ്രാർത്ഥിക്കും. എന്താ അങ്ങനെയുള്ള പ്രാർത്ഥന? നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശകാരം അതുണ്ടാകരുത്. നീ നശിച്ചു പോട്ടെ, നീ ഗുണം പിടിക്കുകയില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ മക്കളോട് പറയരുത്. എന്നിട്ട് കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു തആലക്ക് ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് ചോദിക്കുന്ന കാര്യം അവൻ കൊടുക്കും. അങ്ങനെ നിങ്ങൾ ഈ ശകാരിക്കുന്ന സമയം അള്ളാഹുവിന്റെ ഇങ്ങനെയുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ആരെന്ത് ചോദിച്ചാലും അവൻ കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട്, ആ സമയത്തായി പോയാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഹദീസിന്റെ ഷറഹിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം, ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഉമ്മമാരായിരിക്കും. മക്കളോട് അവർക്ക് സ്നേഹം ഉണ്ടാകും, പക്ഷേ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ ക്ഷമ നശിച്ച് ഇത്തരം വാക്കുകൾ വരും, അതിന്റെ ഫലമായി അവർ അവരുടെ മക്കൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി, അവർക്കെതിരായിട്ടല്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരിൽ നിന്ന് എന്തൊക്കെ പെരുമാറ്റ ദൂഷ്യങ്ങൾ കണ്ടാലും അതിന്റെ പരിഹാരം അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അവരോട് ചോദിക്കുക. പറഞ്ഞു മൂന്ന് ദുആകൾ മുസ്തജാബത്തും ലാ ശക്ക ഫീഹി, അത് ഉത്തരം കിട്ടുമെന്നതിൽ സംശയമില്ല. ദഅവത്തുൽ മദ്ലൂം വൽ വാലിദി വൽ മുസാഫിർ, ആക്രമിക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ യാത്രക്കാരനായ ഒരാളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന, ഇതിന് അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ അവസരം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ സ്ഥാനം, ഈ പറഞ്ഞ മൂന്നാളുകളുടെയും വേറെ യോഗ്യതയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലിയൊരു സ്വാലിഹായിരിക്കണമെന്നോ വലിയൊരു വലിയായിരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ദഅവത്തുൽ മദ്ലൂം അൽ മുസാഫിർ അൽ വാലിദ്, യാത്രക്കാരൻ, ആക്രമിക്കപ്പെട്ടവൻ, പിതാവ്. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന വലിയൊരു സ്ഥാനമാണ്. നമ്മുടെ മക്കൾക്ക് ഈ സ്ഥാനത്തിന്റെ ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അവരോട് റഹ്മത്ത് ചെയ്യുക. മൂന്നാമതായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അനിവാര്യമായും ചെയ്യേണ്ട കാര്യം അവർക്കിടയിൽ നീതി പുലർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഫത്തഖുല്ലാഹ വഅദ്ലു ബൈന ഔലാദികും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പുലർത്തുക. നുഅൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കലേക്ക് എന്റെ ഉപ്പ എന്നെയും കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു, എന്റെ ഈ മകന് ഞാൻ ഒരു അടിമയെ കൊടുത്തിട്ടുണ്ട്, ഇവന്റെ കാര്യങ്ങൾ നോക്കാനായി ഒരു അടിമയെ ഞാൻ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി, നീ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞു ഇങ്ങനെ മകന് അടിമയെ കൊടുത്തിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത, അതെന്നെ അറിയിക്കേണ്ടതില്ല, അതിനെ കേൾക്കേണ്ടതില്ല എന്ന് വിശ്വാസം പറയുകയുണ്ടേ. എന്നിട്ടതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കി, നിന്റെ മക്കളെല്ലാവരും മുതിർന്നു വരുമ്പോൾ ഒരുപോലെ നിന്നോട് വെറു ചെയ്യണം, നിനക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിന്നോട് പെരുമാറണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും നീ ഒരുപോലെ നീതിപൂർവ്വം പെരുമാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുകയുണ്ട്. മക്കൾക്കിടയിൽ നീതി പുലർത്തണം. അതിൽ ചിലപ്പോൾ ഒരാൾ നമ്മെ കൂടുതൽ അനുസരിക്കുന്നുണ്ടാകും, ഒരാൾ കൂടുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുണ്ടാകും, അവന്റെ കഴിവായിരിക്കും അല്ലാഹു തആല അവന് കൊടുത്ത അനുഗ്രഹമായിരിക്കും. മറ്റു മക്കൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിരിക്കും, അത് അവർക്കിടയിൽ അനീതി ചെയ്യാനുള്ള ഒരു കാരണമാകാൻ പാടില്ല. അവരോട് നീതി പുലർത്തണം, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കളോട് അനീതി പുലർത്തുന്നത് അവരുടെ മനസ്സിൽ മാതാപിതാക്കളുടെ ദേഷ്യവും വെറുപ്പും അതുപോലെ ഈ ബന്ധത്തിൽ ഉള്ളരും ഉണ്ടാക്കാനുള്ള ഒരു കാരണം പലപ്പോഴും ആകാറുണ്ട്. അതിന്റെ ഫലമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ മറ്റ് താവളങ്ങൾ അന്വേഷിക്കും, അവർക്ക് സ്നേഹം കിട്ടുന്ന, അവരോട് കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്ന സുഹൃത്തുക്കളെ അന്വേഷിക്കും, അന്വേഷണം എത്തിപ്പോടുന്നത് എവിടെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പ്രവചിക്കാൻ സാധിക്കുകയില്ല. നാലാമതായി, മക്കളുടെ വിഷയത്തിലുള്ള ബാധ്യത നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ചെയ്യാവുന്ന, അവരെ നന്നാക്കാനുള്ള ഒരു മാർഗം അവർക്ക് നല്ലൊരു മാതൃകയായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവരോട് എന്താണോ നമ്മൾ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവർ എങ്ങനെയാവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ ദുആയായി പഠിപ്പിച്ച കാര്യമാണ്. മുത്തഖികൾക്ക് ഞങ്ങളെ ഒരു മാതൃകയാക്കി മാറ്റണം. സാധാരണ തഖ്വയുടെ ആളായ പോലെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന, തഖ്വയുടെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ പിന്തുടരാവുന്ന ഒരു റോൾ മോഡലാക്കി ഞങ്ങളെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൽപ്പന അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കെങ്കിലും മാതൃകയാക്കാൻ പറ്റിയ ഒരു മാതൃകകളായിരിക്കണം നമ്മൾ. നമ്മൾ പെരുമാറുന്ന, നമ്മുടെ ഭാര്യമാരോട് പറയുന്ന വാക്കുകൾ, ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന വാക്ക് മകൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഉമ്മയുടെ, ഉമ്മയെക്കുറിച്ച് ഇവന്റെ മനസ്സിലുള്ള സ്ഥാനം എന്തായിരിക്കും? വലിയ തെറിയാണ് പറയുന്നത് ഭാര്യയോട്. അവരുടെ അഭിമാനം ചവിട്ടി തേച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന മകൻ പിന്നീട് ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ ഉമ്മ പറയുന്ന വല്ലതും അനുസരിക്കാൻ അവന് തോന്നുന്നു, അവന് തോന്നുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ ധിക്കരിക്കുന്നത് അവർ നഗ്നോഭം കണ്ടുകൊണ്ടിരിക്കുന്നു. ഫജ്റിന് പങ്ക് കൊടുത്താൽ നമ്മൾ കിടന്നുറങ്ങുന്നത് മക്കൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന മക്കൾക്ക് അവർക്കറിയാം, അവർ നാട്ടിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ഖുതുബ കേട്ടിട്ടും എല്ലാവരെയും അറിയുന്നുണ്ട് നമസ്കാരം ദീനിന്റെ നെടുന്തൂണാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവരെന്തെങ്കിലും തോന്നിവാസം ചെയ്യുമ്പോൾ ദീനിന്റെ പേര് പറഞ്ഞ് നമ്മളവർ എതിർക്കാൻ പോയാൽ നമ്മുടെ ആ എതിർപ്പിന്, നമ്മുടെ ഗുണദോഷത്തിന് വല്ല വിലയും ഈ മക്കളുടെ മനസ്സിൽ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല. അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം. ബാങ്കിൽ ജോലി ചെയ്ത് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നവന് മകൻ മോഷ്ടിച്ചാൽ പിന്നെ തടയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാം ചെയ്ത് തടയാൻ സാധിക്കുമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ കാലത്തല്ല, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ച സൗകര്യങ്ങളല്ല ഇപ്പോൾ മക്കൾക്കുള്ളത്. അന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഹറാമുകൾ ചെയ്യാൻ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ ഹറാമും ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സമൂഹത്തിൽ അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അവരുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഹറാമുകൾ അവരെ പഠിപ്പിച്ച്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ആളുകൾ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ദീൻ അനുസരിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു പിതാവായി അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക. പണ്ട് കാലത്ത് ഹറാമുകളിൽ നിന്ന് തടയാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങളെ പേടിക്കണം, അതുപോലെ മുതിർന്നവരോടുള്ള പേടി, സമൂഹത്തിനോടുള്ള പേടി, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അള്ളാഹുവിനെ പേടിക്കുക എന്നല്ലാതെ വേറൊരു കാരണവും ഹറാമുകളിൽ നിന്ന് തടയാനായി നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി, മറഞ്ഞ നിലക്കുള്ള പേടി, അത് മക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന ഹറാമുകൾ സ്വാഭാവികമായും നമ്മൾ ചെയ്ത് ചികിത്സയേക്കാൾ വലുതായിരിക്കും. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ വലിയ സിനിമകൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ മക്കളുടെ മനസ്സിൽ ഈ ബോധം നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹു തആലയുടെ കൽപ്പന വന്നാൽ അത് എന്തൊരു നഷ്ടം സഹിച്ചിട്ടായാലും എന്റെ ഉപ്പ അനുസരിക്കാറുണ്ട്, അദ്ദേഹം എത്ര ക്ഷീണിച്ചുറങ്ങിയാലും പതിന്റെ പങ്കുകൊടുത്ത് എഴുന്നേൽക്കാറുണ്ട്. ഈ ഒരു ചിത്രം ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ കൊത്തിവെച്ചാൽ ഇൻഷാല്ലാ ഏത് ഇരുട്ടിലായാലും അതവർക്ക് വെളിച്ചമായിരിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും ഏത് വശന്മാരായ കൂട്ടുകാരുടെ നടുവിലായാലും അവർ ഈ ഓർമ്മ അവർക്ക് വഴി കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല മാതൃകകളായി മക്കൾക്ക് മുമ്പിൽ മാറാൻ നമ്മൾ പരിശ്രമിക്കുക. വാക്കുകൊണ്ട് മാത്രം നമുക്ക് നന്നാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ കരവുണ്ടായിട്ട് നിങ്ങൾ ആളുകളോട് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ അതിനെതിരായി പ്രവർത്തിക്കുകയാണോ എന്ന് അല്ലാഹു തആല അഹ്ലുൽ കിതാബിനോട് യഹൂദികളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആകരുത്. നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കണം ഓരോ ഉമ്മയും ഉപ്പയും. ഉമ്മമാര് പ്രത്യേകിച്ച് അവർ ഔറത്ത് പുറത്ത് കാണിച്ച് ഏത് അന്യന്റെ മുമ്പിലും മീൻ വിൽക്കാൻ വരുന്നവന്റെ മുമ്പിലും വീട് കയറി എന്തെങ്കിലും വിൽക്കാൻ വരുന്ന തട്ടിപ്പുകാരുടെ മുമ്പിലുമൊക്കെ അവരെല്ലാം ഔറത്ത് കാണിച്ച് വീട്ടിനകത്തിരുന്ന വസ്ത്രവും ഇട്ട് ഇറങ്ങി നിൽക്കുന്നത് ഈ മകൾ കാണുന്നുണ്ട്. പിന്നെ മകൾ ഇതുപോലെ ഇറങ്ങി നിൽക്കുകയും മീൻകാരുടെ മുമ്പിലായിരിക്കില്ല, അവളുടെ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന ആളുകളുടെ മുമ്പിലായിരിക്കും. അവർ ഈ മീൻകാരന്റെ പോലെ ജോലിയിൽ തിരക്കിലല്ല, എല്ലാം ഹറാമും ചെയ്യാൻ പൂർണ്ണ സന്നദ്ധതയോട് ഒരുങ്ങി നിൽക്കുന്നവരാണ്. പിന്നെ ഇവൾ വലിയ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമുക്ക് ചില പരിധികളുണ്ട്. ദീൻ നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചിട്ടുള്ള ചില അതിരുകളുണ്ട്, അതിന്റെ ഇപ്പുറത്തെ നമ്മൾ നിൽക്കാവൂ എന്ന ബോധം മകളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ അവളുടെ കണ്ണ് തുറക്കുമ്പോഴേ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ മക്കൾക്കും മറ്റു മനുഷ്യർക്കും മാതൃകയായി ജീവിക്കുന്ന സാലിഹീങ്ങളാക്കി മുത്തഖീങ്ങളാക്കി മാറ്റിമാറാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലും തൗഹീദിലും നമസ്കാരത്തിലും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അല്ലാഹു തആല അവരെ കൊണ്ട് ദുനിയാവിൽ മാത്രത്തിലും നമുക്കും നമ്മുടെ ഉമ്മത്തിനും ഉപകാരം ഉണ്ടാക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اقول ما سمعتم واستغفر الله العظيم لي ولكم ولسائر المسلمين فاستغفروه انه هو الغفور الرحيم.